SBS റേഡിയോ.
ഓസ്ട്രേലിയയുടെ വിവിധ പ്രദേശങ്ങൾ കാട്ടുതീ ഭീഷണി നേരിടുന്നവയാണ്. ഇതുമൂലം നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ആളപായമുണ്ടാവുകയും ചെയ്യുക പതിവാണ്. ഓസ്ട്രേലിയ വീണ്ടും ചൂടുകാലത്തിലേക്ക് കടക്കുന്നതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ ഇത്രയധികം കാട്ടുതീ പടർന്നു പിടിക്കുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ചും ഇതിനെ പ്രതിരോധിക്കാൻ രാജ്യം സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് കാട്ടുതീ കെട്ടിടങ്ങളെ ബാധിക്കുന്നത് എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന മെൽബണിലുള്ള അനന്യ തോമസ്. നമസ്കാരം അനന്യ തോമസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം. നമസ്കാരം.
ഇപ്പൊ ഓസ്ട്രേലിയയിൽ കാട്ടുതീയുടെ ഒരു സമയമാണല്ലോ. ഇപ്പൊ നേരത്തെ തന്നെ ഈ വർഷം കാട്ടുതീ പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇത്രയും കഠിനമായിട്ട് ഇവിടെ കാട്ടുതീ ഉണ്ടാവാനുള്ള ഒരു കാരണം?
അപ്പൊ ഓസ്ട്രേലിയയിൽ അങ്ങനെ എന്ത് കാരണം കൊണ്ടാണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന കാരണം എന്ന് പറയുന്നത് ഒന്ന് ടെമ്പറേച്ചർ, പിന്നെ ഒന്ന് കാറ്റിന്റെ വേഗത, പിന്നെ ഹ്യൂമിഡിറ്റി ആണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി ഇവിടുത്തെ കണക്കിന് എപ്പോഴും മിക്കവാറും ഗതിയിൽ ഇവിടുത്തെ ഓവറോൾ ഹ്യൂമിഡിറ്റി വളരെ ലോ ആയിരിക്കും. അതിൻ്റെ കൂടെ കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് വരുന്ന ദിവസങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ കാറ്റിന്റെ വേഗത കൂടുതലുള്ള ദിവസങ്ങളുമാണ് പൊതുവെ ബുഷ് ഫയർ റിസ്ക് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ അത് ഉണ്ടാവാനുള്ള കാരണം നമുക്ക് അതിനകത്ത് ഒരു ക്യാരക്ടറൈസേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞത് ഫ്യൂവൽ കണ്ടന്റ് ആണ്. ഫ്യൂവൽ എന്ന് പറയുന്നത് എന്തും ആവാം, ഇലകളാവാം, ഉണങ്ങിയ ഇലകൾ, അല്ലാത്ത ഫ്രഷ് ആയിട്ടിരിക്കുന്ന ചെടികൾ, ഇപ്പൊ പുറത്ത് കിടക്കുന്ന പേപ്പേഴ്സ്, എന്ത് ഐറ്റം ആണെങ്കിലും അത് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള എന്ത് ഐറ്റവും നമ്മൾ ഫ്യൂവലിന്റെ കാറ്റഗറിയിലാണ് ഇപ്പൊ എടുത്തത്. അപ്പൊ ഈ ഫ്യൂവൽ കൂടുകയും ബാക്കി മൂന്ന് പാരാമീറ്റേഴ്സ്, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, പിന്നെ വിൻഡ്, ഇതിന്റെ മൂന്നിന്റെ ഇത് കൂടുമ്പോഴാണ് ബുഷ് ഫയർ ഉണ്ടാവുന്നു നമ്മൾ പറയുന്നത്.
ക്ലൈമറ്റ് ചേഞ്ച് അഥവാ ഈ കാലാവസ്ഥ വ്യതിയാനം ഇതിനൊരു കാരണമായിട്ട് കണക്കാക്കാൻ പറ്റുമോ?
കണക്കാക്കാൻ പറ്റുമോ? ഇതൊരു വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പലരും പറയുന്നത് പോൾസിലാണ് ശരിക്കും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടൊരു വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഡെയിലി ആവറേജ് ടെമ്പറേച്ചർ ഇപ്പൊ ഒരു 10 കൊല്ലം ഇപ്പൊ എടുത്ത് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് ഉണ്ട്. പക്ഷെ അതാണ് നമുക്കൊരു ഫാക്ടറായിട്ടെന്ന് അത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല. പല ഫാക്ടേഴ്സിന്റെ കൂട്ടത്തിൽ ഒരു ഫാക്ടറാണ് ക്ലൈമറ്റ് ചേഞ്ച്.
ഓസ്ട്രേലിയ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലാണ് കൂടുതലായി നമ്മൾ കാട്ടുതീ കണ്ടുവരുന്നത്. എന്നാൽ ഇന്ത്യയിലും നിരവധി കാടുകളുണ്ട്. നമ്മൾ ഇത്രയധികം കാട്ടുതീ പടരുന്നതായിട്ട് എങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് ഇതിനൊരു പ്രധാന കാരണമായിട്ട് പറയാൻ സാധിക്കുന്നത്?
ഒന്നിപ്പോ നമ്മള് കാട്ടുതീ, അതായത് ഫോറസ്റ്റ് ഫയർ എന്നുള്ള കാറ്റഗറി പെടുന്ന ഫയർസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇത്ര വ്യാപകമായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളിപ്പോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഈ കഴിഞ്ഞ കൊല്ലത്തെ നവംബർ 2018 മുതൽ ഫെബ്രുവരി 2019 വരെയുള്ള കണക്കുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ തൊട്ട് കഴിഞ്ഞ കൊല്ലം, അതായത് നവംബർ 2018 മുതൽ ഫെബ്രുവരി 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 1475 ഫോറസ്റ്റ് ഫയർസ് ആണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഫോറസ്റ്റ് ഫയർസ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്നുണ്ട്. ബുഷ് ഫയർ ഇത്രയങ്ങ് അവിടെ കയറി സ്പ്രെഡ് ആവത്തേന് ഒരു റീസൺ ഹ്യൂമിഡിറ്റി ആണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ, ഇപ്പൊ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ ഹ്യൂമിഡിറ്റി പൊതുവെ ഇവിടത്തെക്കാളും കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഫയർസ് പല കാരണങ്ങളും കൊണ്ട് ഫയർസ് ഉണ്ടായാലും അത് ഈ ഇവിടെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ആ ഒരു വോളിയത്തിൽ അവിടെ സ്പ്രെഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ.
ഈ യൂക്യാലിപ്റ്റസ് മരങ്ങളാണല്ലോ ഇവിടെ കൂടുതലായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്, അതും കാടുകളിലും ഒക്കെ യൂക്യാലിപ്റ്റസ് തന്നെയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഓയിൽ ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ?
അതും ഒരു ഇതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഫ്യൂവൽ ലോഡിംഗ് അതുപോലെ തന്നെ ഫ്യൂവലിന്റെ ക്യാരക്ടറിസ്റ്റിക്സും വളരെ ഡിഫറെന്റ് ആണ്. അതായത് ഇപ്പൊ ഇവിടുത്തെ ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഫ്യൂവലിനേക്കാളും വളരെ ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ ഇപ്പൊ ഈ യൂക്യാലിപ്റ്റസ് ഓയിൽസ് ഒക്കെ ഉള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഇവിടെ ഇത് പടർന്നു പിടിക്കാനായിട്ട്. ഇത് തന്നെ ഉണ്ടാവണമെന്നില്ല, ഏത് ഫ്യൂവൽ ആണെങ്കിലും ഇത് പടരാൻ ചാൻസസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ഫാക്ടർ ആണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡെഫിനറ്റ്ലി യൂക്യാലിപ്റ്റസ് അതുപോലത്തെ ഓയിൽസ് ഉള്ള ഫ്യൂവൽ കണ്ടന്റ് ഇവിടെ കൂടുന്നത് ഒരു വലിയൊരു റീസൺ തന്നെയാണ്.
ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പം അനന്യ ഹ്യൂമിഡിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ, നാട്ടിൽ ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം കാട്ടുതീ കണ്ടുവരാത്തത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വീൻസ്ലൻഡിലാണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാട്ടുതീ കൂടുതലായിട്ട് ഇപ്പൊ പടർന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഈ വർഷം പ്രത്യേകിച്ചും. അപ്പൊ അങ്ങനെ നോക്കിയാൽ ക്വീൻസ്ലൻഡിലും ഏതാണ്ട് ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉള്ള ഒരു പ്രദേശമാണ് ക്വീൻസ്ലൻഡ്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും കാട്ടുതീ പടരാൻ കാരണം?
ക്വീൻസ്ലൻഡിൽ തന്നെ പല ഭാഗത്തും ഒരു ഭാഗത്ത് ബുഷ് ഫയർ റിസ്ക് കൂടുതലിരിക്കുമ്പോൾ ഒരുപാട് ടെമ്പറേച്ചർ സോൺസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഒരു ഭാഗത്ത് ബുഷ് ഫയർ റിസ്ക് കൂടിയിരിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് അതേ സമയത്ത് തന്നെ സൈക്ലോൺ റിസ്ക് കൂടി ഉള്ള ഒരു ടൈപ്പ് സ്ഥലമാണ് ക്വീൻസ്ലാൻഡ് മാത്രം നമ്മൾ എടുക്കുന്നത്. ഒരു ഡിഫറൻസ് ഇൻ വെജിറ്റേഷൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് കേരളത്തിൽ നമ്മൾ കാണാൻ പൊതുവെ നനവുള്ള മണ്ണായിരിക്കും. അപ്പൊ ഫയർ ഫ്രണ്ട് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് അത് കെട്ടുപോകും മിക്കവാറും. നമുക്ക് അങ്ങനെ ഒരു ബുഷ് ഫയർ ഒക്കറൻസിന്റെ അത് ബുഷ് ഫയർ പ്രോൺ ആയിട്ടുള്ള ഒരു സോൺ അല്ല അധികം. ഇവിടെ അത് കുറച്ചും കൂടെ പ്രോൺ ആണ്. പിന്നെ പല പല ടെമ്പറേച്ചർ സോൺസും ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ക്വീൻസ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ സംഭവിക്കുന്നത്.
ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ അനന്യ, ഇനി കാട്ടുതീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്തൊക്കെ കരുതലുകളാണ് എടുക്കേണ്ടത്?
ഓക്കെ, ബുഷ് ഫയർ പ്രോൺ ഏരിയയിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും ഏറ്റവും ഇതായിട്ട് ചെയ്യേണ്ടത് ആ സീസൺ അടുത്ത് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ടിവിയും റേഡിയോയും എല്ലാം നമ്മൾ വളരെ നന്നായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ ഓരോ ദിവസത്തെ ബുഷ് ഫയർ റേറ്റിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും നല്ല എന്താ പറയുക ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവുകയാണ് സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ പൊതുവെ ഈ ബുഷ് ഫയർ സീസൺ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഉള്ള ഡെയിലി ടെമ്പറേച്ചേഴ്സ് കൂടി വരുന്ന ഒരു ട്രെൻഡ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബാക്ക് യാർഡ്സും നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ എല്ലാവരും എല്ലാ സ്ഥലത്തുനിന്നും ഈ ഫ്യൂവൽ ഉള്ള കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റുക എന്നാണ് നമ്മൾ പറയാം. അപ്പൊ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിന്റെ ഏരിയ കിടക്കുന്ന ഉണങ്ങിയ ചെടികള് അല്ലെങ്കിൽ പുല്ലുകൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുക. കാരണം ഇതെല്ലാം ഫ്യൂവൽ സോഴ്സസ് ആണ് ഈ ബുഷ് ഫയർ പടർന്നു പിടിക്കാനായിട്ടുള്ള നമ്മുടെ വീടിനെയൊക്കെ എഫക്ട് ചെയ്യാനായിട്ടുള്ളത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള റേറ്റിംഗ്സും ഇങ്ങനെ ബുഷ് ഫയർ പ്രോൺ ആയിട്ടുള്ളൊരു ദിവസമാണ് എന്ന് നമ്മൾ ഓരോ അലേർട്ട്സ് കിട്ടി തുടങ്ങുന്ന സമയത്ത് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളുടെ വീടിന്റെ വാതിലും ജനലും എല്ലാം ക്ലോസ്ലി ടൈറ്റ്ലി എല്ലാം നല്ലോണം സീൽ ചെയ്തിട്ടുണ്ടാവണം. അതിനുള്ള പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ നമ്മുടെ മരത്തിന്റെ ചില്ലകളും അതിൽ നിന്നുണ്ടാവുന്ന ചെറിയ ഇപ്പൊ ലീവ്സിന്റെ ചെറിയ പാർട്ടിക്കിൾസും ഒക്കെ ഒരു പക്ഷെ സ്മോൾഡറിങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് അത് ഓൾറെഡി ഇങ്ങനെ കനൽ പോലെ ആയിരിക്കും. എവിടെന്തെങ്കിലും ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ചെറിയൊരു കനൽ നമ്മുടെ വീടിന്റെ അകത്തോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറിയിട്ട് ആ കനൽ വന്ന് വീഴുന്ന അവിടെ നിന്ന് അതിന്റെ കൂടെ തന്നെ ഈ ടെമ്പറേച്ചർ കണ്ടീഷൻസ് എല്ലാം ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പൊ അതും ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഈ പാർട്ടിക്കിൾസ് കയറി കഴിഞ്ഞാൽ ആ സ്പോട്ട് മുതല് അവിടെ നിന്ന് മുതൽ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാണ് നമ്മൾ എംബർ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ബുഷ് ഫയർ ഇതിനകത്ത് നമുക്ക് രണ്ട് തരം ഉണ്ടെന്നു, ഫയർ ഫ്രണ്ടും ഉണ്ട്, പിന്നെ ഒന്ന് ഈ എംബർ അറ്റാക്കും ആണ്. അത് രണ്ടുമാണ് ഇത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ എല്ലാവർക്കും ഒരു ഇവാക്വേഷൻ പ്ലാൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. നമുക്ക് പെട്ടെന്ന് ലീവ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എന്തായിരിക്കും ആ പാത്ത് വേ, അത് നമ്മുടെ മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ, അതൊരു റിട്ടേൺ പ്ലാൻ ആയിട്ട് നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സൊക്കെ എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് ബുഷ് ഫയർ പ്രിപ്പയർനെസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം പെട്ടെന്ന് നമുക്കിപ്പോ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് പലപ്പോഴും നമുക്ക് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നമ്മൾ പെട്ടെന്ന് ഷോക്ക്ഡ് ആയി പോവാണ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവാക്വേഷൻ റെഡി ആയിട്ടുള്ള ഒരു പ്ലാൻ എപ്പോഴും റെഡി ആയിട്ടിരിക്കുന്നതും നല്ലതാണ്.
ഓക്കെ, ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഇവിടെ കാട്ടുതീ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്തുള്ള കെട്ടിടങ്ങൾക്കും വീടുകൾക്കും ഒക്കെ കേടുപാടുകൾ സംഭവിക്കുകയും നാശനഷ്ടങ്ങൾ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ഓസ്ട്രേലിയയിൽ സ്വീകരിക്കാറുള്ളത്? എനിക്ക് തോന്നുന്നു അനന്യയുടെ ഗവേഷണത്തിന്റെ മേഖലയും അത് തന്നെയാണ് അല്ലെ?
അതെ അതെ, നമ്മുടെ ബിൽഡിങ്സ് ആണ് ഞങ്ങള് നോക്കുന്നത്, ഒരു ഏരിയ തന്നെ അതാണ്. അപ്പൊ ഇവിടുത്തെ ഇപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലാഡിംഗ് മെറ്റീരിയൽസ് ഫ്ലേമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ ചെറിയൊരു സ്പാർക്ക് വരുമ്പോഴേക്കും ഈ ബിൽഡിങ്സിലെ ക്ലാഡിംഗ് മെറ്റീരിയൽ എല്ലാം കത്തി പിടിച്ചു. അതുപോലെ ഇപ്പൊ അടുത്തിടയ്ക്ക് ഡോക്ലൻസിലൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചീപ്പ് ക്വാളിറ്റി ക്ലാഡിംഗ് മെറ്റീരിയൽ ഓസ്ട്രേലിയ വന്ന് പെട്ടത് കാരണം ഒരുപാട് ബിൽഡിങ്സിന് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ പുതിയൊരു ഇത് ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പ്രിങ്ക്ലർ സിസ്റ്റംസ് എന്താ പറയാ ബിൽഡിങ്സിനകത്ത് വെക്കുന്നുണ്ട് നമുക്ക്. അല്ലെങ്കിൽ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ വെക്കുന്നത് നമ്മൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ എയർ മിസ്റ്റ് വെക്കുന്നുണ്ട് ഇപ്പോ. പിന്നെ അത് കൂടാതെ തന്നെ ബിൽഡിങ്സിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കോട്ടിങ്സ് ചെയ്യുന്നുണ്ട്. അതാണിപ്പോ നമ്മൾ ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. അതില് ഇപ്പൊ ഒരുപാട് കമേഴ്ഷ്യൽ ആയിട്ട് തന്നെ ഒരുപാട് പെയിന്റ്സും ബുഷ് ഫയർ റെസിസ്റ്റന്റ് കോട്ടിങ്സ് എല്ലാം അവൈലബിൾ ആണ് നമ്മൾ. അപ്പൊ അതിനൊക്കെ ഒരു നമ്മൾ കണ്ടുപിടിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെറ്റീരിയൽസ് കുറച്ചും കൂടെ ഹാംഫുൾ ആണ്, ഇത് കുറച്ച് നമ്മള്. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ റിസർച്ചിന് നമ്മൾ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഫിഷ് ജലാറ്റിൻ ഉപയോഗിച്ച് അതുപോലെ വെറുതെ പൊട്ടറ്റോ സ്റ്റാർച്ച് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞങ്ങൾ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബയോ കോട്ടിങ്സ് ആണ് ഞങ്ങൾ ഓരോ കോട്ടിങ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫിഷ് ജെലാറ്റിന് നമ്മൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് യൂസ് ചെയ്ത് ഫിഷ് ജെലാറ്റിൻ മോഡിഫൈ ചെയ്തിട്ട് അത് ഒരു കോട്ടിംഗ് പോലെ, ഒബ്വിയസ്ലി പെയിന്റ് പോലെ തന്നെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ അതിന്റെ ടെക്സ്ചർ നമുക്ക് ആ പെയിന്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ. ഇതിന്റെ ഫ്ലെയിമബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ, ഇത് കത്തുന്ന ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇത് കത്തുന്ന ടൈം നമുക്ക് കൂട്ടുക, ടൈം ടു ഇഗ്നിഷൻ എന്ന് പറയും. അതായത് ഇത് കത്ത് പിടിക്കാൻ എത്ര സമയം എടുക്കുന്നു ആ സമയം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ബിൽഡിങ്ങിനകത്തുള്ള ആൾക്കാർക്ക് ബിൽഡിങ്ങിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ടൈം കൂട്ടി കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ട്രൈ ചെയ്യുന്നത്.
ഓക്കെ, തീർച്ചയായും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, അനന്യ തോമസ്.
താങ്ക് യു.
Enjoy more stories in your language by visiting sbs.com.au.